ആനുകാലിക പ്രസക്തിയുള്ള നിരവധി പ്രമേയങ്ങളിലൂടെ സിനിമാ പ്രേക്ഷകരുടെ മനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുള്ള, നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു ദാമോദരൻ യുദ്ധങ്ങൾ എങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെടുന്നവരെ ബാധിക്കുന്നു എന്ന വിഷയം പുതിയ ചിത്രത്തിൽ പരിശോധിക്കുകയാണ്. അദൃശ്യ ജാലകങ്ങൾ എന്ന ചിത്രം കഴിഞ്ഞയാഴ്ചയാണ് റിലീസ് ചെയ്തത്. ചിത്രത്തെക്കുറിച്ച് SBS മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലേക്ക് SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
നമസ്കാരം ഡോക്ടർ ബിജു ദാമോദരൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. നമസ്കാരം
ഡോക്ടർ ബിജു. താങ്കൾ സംവിധാനം ചെയ്ത അദൃശ്യ ജാലകങ്ങൾ രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ശ്രദ്ധേയമായി കഴിഞ്ഞിട്ടുള്ള ഈ ചിത്രത്തിന്റെ പ്രമേയവും മറ്റും ശ്രോതാക്കൾക്കായി ഒന്ന് ആദ്യം വിശദീകരിക്കാമോ?
അദൃശ്യ ജാലകങ്ങൾ നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് സിനിമ റിലീസ് ചെയ്തത്. ടൊവിനോയും നിമിഷയുമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. അത് നമ്മൾ മലയാളത്തിൽ സാധാരണ രീതിയിൽ അങ്ങനെ ഒരു സർവീലിസ്റ്റിക് സിനിമകളൊക്കെ പൊതുവെ കുറവാണ്. അപ്പൊ അത്തരത്തിലൊരു സർവീലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഒരു ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട്, നമ്മളൊരു ഒരു മലയാള സിനിമ എന്നുള്ളതിനപ്പുറത്ത് യുദ്ധമൊക്കെ ഏത് രാജ്യങ്ങളിലും റിലവൻ്റ് ആയിട്ടുള്ള ഒരു യുദ്ധം, അത് എങ്ങനെയാണ് സാധാരണക്കാരെ അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുമായി ബന്ധപ്പെടുത്തിയ ഒരു ഒരു പ്രമേയമാണത്. അത്തരത്തിൽ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെയും, എന്നാൽ നമ്മളൊരു കേരളത്തിലല്ലാതെ ഏത് രാജ്യത്തും പ്ലേസ് ചെയ്യാവുന്ന ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് സിനിമ. ഞങ്ങൾ 2022 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു അതിൻ്റെ ഷൂട്ട്. പിന്നീട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഏകദേശം ഒരു ഏതാണ്ട് ഒരു വർഷത്തോളം വേണ്ടി വന്നു. ഒരു 8-9 മാസത്തിന് മുകളിൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വേണ്ടി വന്നു. കാരണം വളരെയേറെ സൗണ്ട്, അതിൻ്റെ മ്യൂസിക്, നമ്മൾ റിക്കി കേജ് എന്ന് പറഞ്ഞൊരു മൂന്ന് തവണ ഗ്രാമി വിന്നർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ CG വർക്ക്, അപ്പം അങ്ങനെ ഗ്രാഫിക്സ് അതൊക്കെ കൂടെ ചേർത്തൊരു ഞങ്ങൾ ഏതാണ്ടൊരു ഈ വർഷം 2023 ഏതാണ്ടൊരു ഓഗസ്റ്റ് മാസമൊക്കെ ആയപ്പോഴാണ് അതിൻ്റെ ഒരു സിനിമ മൊത്തം ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്തത്. അപ്പം അതിനുശേഷം അതിൻ്റെ ഒരു ഫെസ്റ്റിവലിലേക്ക്, അതിൻ്റെ ഒരു പ്രീമിയറിന് വേണ്ടിയിട്ട് പിന്നെ നവംബറിലാണ് അതിൻ്റെ ഫെസ്റ്റിവൽ പ്രീമിയർ ഉണ്ടായത്. അതിനുശേഷം ഇമ്മീഡിയറ്റ് റിലീസ് ചെയ്യായിരുന്നു.
ഓക്കെ. അപ്പം ഇത്തരത്തിലൊരു ചിത്രം, ഇതിൻ്റെ ഒരു പ്രമേയത്തെക്കുറിച്ച് ഒരു കൂടുതൽ വ്യക്തത ലഭിക്കാനായിട്ട്, ഇപ്പോൾ ഒരു യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ, അതൊരു കാരണമായിരുന്നു ഇത്തരത്തിലൊരു പ്രമേയത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റൽ ആയിട്ട് സംഭവിച്ചതാണോ, എങ്ങനെയാണ്?
അല്ല, ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ കുറെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു 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 സമയത്താണ്. അപ്പോൾ അത് എപ്പോഴും ഈ യുദ്ധങ്ങളിങ്ങനെ മറ്റ് പല ലോകരാജ്യങ്ങളിലെയും യുദ്ധങ്ങളുമായി ബന്ധപ്പെടുത്തി അത്തരത്തിലൊരു വിഷയം ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ റഷ്യ ഉക്രൈൻ വാറുകളും അതിനു മുമ്പ് തന്നെയുള്ള ഈ പലസ്തീൻ വാറുകളുമൊക്കെ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു സിനിമ ആലോചിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പരിമിതി എന്ന് പറയുന്നത്, നമ്മൾ കേരളം പോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് നമുക്കങ്ങനെ ഒരു യുദ്ധമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, എഫക്റ്റ് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ യുദ്ധം എന്നല്ല, ഒരു വലിയ തോതിലുള്ള ഒരു കലാപങ്ങൾ പോലും നമുക്കങ്ങനെ വലുതായി നമ്മൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്ലേസിൽ നിന്ന് യുദ്ധത്തിൻ്റെ തീവ്രത പറയുമ്പോൾ നമ്മളത് ടെലിവിഷനിലൊക്കെ കണ്ട് കേട്ടിട്ടുള്ള തീവ്രതയെ നമുക്കറിയുള്ളൂ. അപ്പോൾ അത് യുദ്ധത്തിൻ്റെ തീവ്രതയ്ക്ക് അപ്പുറത്തെ യുദ്ധം എങ്ങനെയാണ് സാധാരണക്കാരായ മനുഷ്യരെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ആംഗിളിലേക്കാണ് നമ്മൾ ആ സിനിമയെ പ്ലേസ് ചെയ്യാൻ വന്നത്. അതൊക്കെ ഈ ലോകത്തെ പല രാജ്യങ്ങളിലും യുദ്ധവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെടുതികളും ഒക്കെ സ്വാഭാവികമായിട്ടും മനസ്സിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു തിരക്കഥാ രചന സമയത്ത്.
ഇത്തരത്തിലൊരു ചിത്രത്തിന്റെ ഒരു പ്രമേയം പരിശോധിച്ചപ്പോൾ, അല്ലെങ്കിൽ അത് അതിലേക്കൊക്കെ വന്നപ്പോൾ, ഇപ്പൊ ടൊവിനോയും അതുപോലെ തന്നെ നിമിഷയും പോലുള്ള താരങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? സാധാരണ താങ്കളുടെ ചിത്രങ്ങൾ അവാർഡ് വിന്നിങ് ചിത്രങ്ങളാണ്. നമ്മൾ പൊതുവിൽ ഒരു ആർട്ട് മൂവീസ് എന്ന് പറയുന്ന ഒരു ഗണത്തിലാണല്ലോ വരുന്നത്, സമാന്തര ചിത്രങ്ങളിലാണല്ലോ വരുന്നത് പൊതുവിൽ.
ഇത് താരങ്ങൾ പ്രധാനമായും വരുന്നത് ഇതിൻ്റെ ഒരു മാർക്കറ്റ് കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ്. കാരണം ഇത് പൊതുവേ ഞാൻ ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ വലിയൊരു ബജറ്റ് ആവശ്യമുള്ള ഒരു സിനിമയായിരുന്നു. മറ്റ് സിനിമകളൊക്കെ ഒരു താരതമ്യേന കുഴപ്പമില്ലാത്തൊരു ബജറ്റുകളായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ബജറ്റ് ആവശ്യപ്പെടുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു വലിയ സിനിമ വരുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ ഒരു മുഖ്യധാര സിനിമകളുടെ ബജറ്റിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ബജറ്റിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അത് ആ സിനിമ ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, സെറ്റിങ്സ്, അതിൻ്റെ ആർട്ട് ഡയറക്ഷന്, അതിൻ്റെ CG, അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ ഒരു ക്യാൻവാസ്, അതൊക്കെ അത്തരത്തിലൊരു ബജറ്റ് ആവശ്യപ്പെടുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൊവിനോയെ പോലെയുള്ള ഒരു നടൻ, മാർക്കറ്റ് വാല്യൂ കുറച്ച് കൂടുതലുള്ള ഒരു നടൻ തന്നെ ആ സിനിമയുടെ ഒരു ഫിനാൻഷ്യൽ റിട്ടേണിന് തീർച്ചയായിട്ടും അത്യാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ ടൊവിനോ, നിമിഷ, ഇന്ദ്രൻസ് അങ്ങനെയൊക്കെയുള്ളൊരു കാസ്റ്റിംഗ് അതിനകത്ത് ഉറപ്പാക്കിയത്.
അപ്പോൾ ഈ ചിത്രത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന യുദ്ധങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതവുമായി എന്താണ് ബന്ധപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ഏത് രീതിയിലാണ് അതിന് ബന്ധമുള്ളതെന്നാണ് താങ്കൾ നിരീക്ഷിച്ചിട്ടുള്ളതും ഈ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നതും?
സിനിമ ശരിക്കും പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു ഒരു യുദ്ധം നടക്കാൻ പോകുന്നത് ഏത് രാജ്യമെന്നോ എവിടെയെന്നോ പറയാത്ത ഒരു 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 സാങ്കല്പികമായ ഒരു സ്ഥലം, ആ സ്ഥലത്ത് പിന്നെ ഉടൻ പുറപ്പെടാൻ പോകുന്നൊരു യുദ്ധം, അത് ആര് തമ്മിലെന്നോ എന്തിനെന്നോ പോലും ആർക്കും അറിയാത്ത ഒരു യുദ്ധം തുടങ്ങാൻ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് കഥ നടക്കുന്നത്. അപ്പോൾ ആ യുദ്ധം തുടങ്ങാൻ പോകുമ്പോൾ അതിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു മൂന്നാല് മനുഷ്യർ, ആ ആളുകൾക്ക് ഉണ്ടാകേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് സിനിമയിലൂടെ നമ്മൾ കാണിക്കുന്നത്. യുദ്ധത്തിൻ്റെ ഒരു വല്ലാത്ത തീവ്രത, എന്താ പറയുക, അതിൻ്റെ ഒരു വയലൻസ്, അത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ സിനിമ ഇറങ്ങി പോകുന്നില്ല. ഈ യുദ്ധം എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായും ചോദിക്കുന്നത്. പലപ്പോഴും യുദ്ധം ചെയ്യുന്നവർക്ക് പോലും അറിയുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നതെന്ന്. യുദ്ധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ പോലും എന്താണെന്നുള്ളത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കോ അതിൻ്റെ ഇരകളാവുന്നവർക്കോ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാന പോയിന്റ്. അതാണ് സിനിമയിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്.
ഇത്തരത്തിലൊരു സിനിമ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഒരു മാറ്റത്തിന് ഏതെങ്കിലും രീതിയിൽ സാധ്യതകളുണ്ടോ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ സിനിമകളിലൂടെയോ?
ഈ സിനിമകളിലൂടെ ഒന്നും നമുക്ക് ഏത് തരത്തിലുള്ള സിനിമകളായാലും നമ്മൾ എന്ത് തരത്തിലുള്ള പ്രമേയങ്ങൾ പറയുമ്പോഴും ഒരൊറ്റയടിക്കൊരു മാറ്റം ഒരിക്കലും നമുക്ക് സിനിമ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതിലാകെ ഉണ്ടാകുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഈ സിനിമ കാണുന്ന ആളുകളിൽ നമ്മളൊരു 1000 പേര് കാണുകയാണെങ്കിൽ അതിലൊരു 10 പേർക്ക് ഇത്തരത്തിലുള്ള ഒരു ചിന്തകൾ ഉണ്ടാക്കാൻ പറ്റിയാൽ അതാണ് സിനിമയുടെ ഒരു സിനിമയുടെ മാത്രമല്ല സാഹിത്യത്തിൻ്റെ ഒക്കെയും ഒരു ഒരു പ്രധാന ലക്ഷ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാണുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്തകൾ ഉണ്ടാവുക, ഇതിങ്ങനെയാണല്ലോ, ഇങ്ങനെയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെയുള്ളൊരു തരത്തിലേക്കുള്ള ഒരു ചിന്തകൾ കുറച്ച് ആളുകളിലേക്ക്, അവരെ എന്താ പറയുക, അവരുടെ ചിന്തകളെ നന്നാക്കുക, ഒരു വിമലീകരിക്കുക എന്നുള്ളൊരു സങ്കല്പമാണ് നമുക്ക് എല്ലാത്തരം സാഹിത്യ സൃഷ്ടികൾക്കും ഉണ്ടാകുന്നത്. അത് വായിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല മനുഷ്യരാകുന്നു, കുറച്ചുകൂടി നമ്മൾ ആളുകളെ സ്നേഹിക്കാൻ പഠിക്കുന്നു, കുറച്ചുകൂടി പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുന്നു. അത്തരത്തിൽ ഒരു ഒരു സ്നേഹത്തിൻ്റെ എലമെൻറ്റ് നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാ കലകളുടെയും ഒരു പ്രധാന ലക്ഷ്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ കൂടുതൽ ആളുകൾ ചിന്തിക്കുമ്പോൾ ആ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മാറ്റം അവർ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം.
ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഈ സിനിമയെക്കുറിച്ച് അക്രമങ്ങൾ, യുദ്ധത്തിന്റെ ഒരു വളരെ അക്രമാസക്തമായ വയലൻസിലേക്ക് ചിത്രീകരണത്തിൽ പോയിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്തെ സിനിമകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സിനിമകളിൽ, വയലൻസിന്റെ ഒരു അതിപ്രസരം കാണാമെന്ന് നമുക്ക് പറയാതിരിക്കാൻ വഴിയില്ലല്ലോ. ഇത് വയലൻസ് ഇല്ലാതെ സിനിമകൾ വിജയിക്കില്ല എന്നൊരു ഘട്ടത്തിലേക്ക് ഒരു ഇന്ത്യൻ സിനിമാ രംഗം മാറിയിട്ടുണ്ടോ? എങ്ങനെ, എന്താണ് വിലയിരുത്താൻ കഴിയുന്നത്?
നമ്മളുടെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പ്രധാനമായിട്ടും കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ അതൊരു മാസ് ഓഡിയൻസിന് വേണ്ടിയിട്ടോ എന്നുള്ളൊരു തരത്തിലേക്ക് അത് മാറ്റപ്പെട്ടിട്ടുണ്ട്. സിനിമ ഒരു ആർട്ട് ഫോം എന്നുള്ളതിനപ്പുറത്ത് അതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഫോമായിട്ട് ആളുകളെ എങ്ങനെ ത്രസിപ്പിക്കാം എന്നുള്ളൊരു രീതിയിലേക്കാണ് അത് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് വയലൻസ് കൂടുന്നത് മറ്റുള്ള എല്ലാ തരത്തിലുള്ള എലമെൻറ്റ്സ് അതിലേക്ക് കൂടുതൽ കൊണ്ടുവരുന്നത്. അതായത് ഒരു മാസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വയലൻസിൻ്റെ ഡോസ് കൂട്ടുക, അതിൽ മറ്റേ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ കൂട്ടുക, ദളിത് വിരുദ്ധ പരാമർശങ്ങൾ കൂട്ടുക, അപ്പോൾ അത്തരത്തിലുള്ള ഒരു അട്രോസിറ്റീസ് ഒക്കെ അതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചൊരു ഒരു കൂടിയ കൂടുതൽ ആളുകളെ അതിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ഒരു ബിസിനസ് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേറെ തരത്തിൽ അത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മുഖ്യധാര സിനിമ ചെയ്യുന്നതിനോട് എനിക്ക് തീർച്ചയായും യോജിപ്പില്ല. അതല്ലാതെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് എത്രയോ നല്ല സിനിമകൾ മുഖ്യധാരയിൽ തന്നെ നമ്മുടെ ബോളിവുഡ് ഉൾപ്പെടെ തന്നെ എത്രയോ നല്ല സിനിമകൾ ഇത്തരം വയലൻസ് ഒന്നും ഇല്ലാതെ തന്നെ വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പല പടങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വയലൻസ്, സ്ത്രീവിരുദ്ധതയൊക്കെ വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നുണ്ട്.
സിനിമാ രംഗത്തുള്ളവർ തന്നെ ആവശ്യത്തിന് ഇതിന് എതിരെ ഒരു വിമർശനങ്ങൾ ഉയർത്തിയതായിട്ട് വിമർശനങ്ങൾ അവിടെ ഇവിടെയും കാണുന്നുണ്ട്, എങ്കിൽ കൂടി ആവശ്യത്തിന് ഉയർന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
ഇല്ല, വളരെ ചുരുങ്ങിയ തരത്തിലുള്ള ആളുകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും പ്രതികരിക്കുന്നത്. പൊതുവെ സിനിമാ രംഗത്ത് ഇത്തരത്തിലുള്ള ഒരു ഒരു സോഷ്യൽ ആസ്പെക്ട് മുന്നിൽ കണ്ടുകൊണ്ട് പ്രതികരിക്കുന്ന ആളുകൾ പൊതുവെ കുറവാണ്. അത് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾ കുറവാണ്. സിനിമ എന്ന് പറയുന്ന ഒരു സേഫ് സൈഡായിട്ട് നിന്നിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയാതിരിക്കുക, രാഷ്ട്രീയപരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്ന സംവിധായകർ വളരെ കുറവാണ് നമുക്ക്, അല്ലെങ്കിൽ നടന്മാർ വളരെ കുറവാണ്. അവർ പൊതുവായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞു നിൽക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷെ ഒരു ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ അവർക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് തീർച്ചയായിട്ടും ഉണ്ട്. അത്തരം പ്രതികരിക്കേണ്ട വിഷയങ്ങൾ പ്രതികരിക്കുകയും ഇടപെടേണ്ട വിഷയങ്ങൾ ഇടപെടപ്പെടുകയും ചെയ്യേണ്ടവരാണ് അവർ. പക്ഷേ അവർ പലപ്പോഴും അരാഷ്ട്രീയമായി തന്നെയാണ് ഭൂരിപക്ഷ ആളുകളും പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്നത് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണത്.
ഡോക്ടർ ബിജു, ഇന്ത്യയുടെ സെൻസർഷിപ്പ്, സെൻസർ ബോർഡിന്റെ നിയന്ത്രണങ്ങളിലും മറ്റും കൂടുതൽ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ വയലൻസ് ഒക്കെ അതിപ്രസരമായിട്ടുള്ള സാഹചര്യത്തിൽ?
ഇല്ല, അത് അങ്ങനെ അതിലല്ല. അത് ഒരു സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഫിലിം മേക്കേഴ്സും ആർട്ടിസ്റ്റുകളും സ്വയം ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സമൂഹത്തിലേക്ക് എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് എന്നുള്ളത് സ്വയം സെൻസർഷിപ്പിനാണ് ശരിക്കും വിധേയമാകേണ്ടത്. ഇപ്പോൾ തന്നെ ഈ വയലൻസ് ഒക്കെ ഉള്ള സിനിമകൾ പലപ്പോഴും ഈ സർട്ടിഫിക്കറ്റോടുകൂടി തന്നെയൊക്കെയാണ് വരുന്നത്. പക്ഷേ അത് ഇപ്പോൾ എ ആണോ യു ആണോ യു എ ആണോ എന്നുള്ളതൊന്നും ഇപ്പോൾ ഒരു വലിയ പ്രശ്നമേ അല്ല എന്നുള്ള മട്ടിലാണ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ മൊത്തത്തിലുള്ളത്. അതിപ്പോൾ ഏതായാലും ഒക്കെ നമ്മൾ പലപ്പോഴും കാണുന്ന സിനിമകൾ തന്നെയാണ്. പക്ഷേ ഈ ഫിലിം മേക്കേഴ്സിന് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് അവർക്കൊരു സ്വയം സെൻസർഷിപ്പ് ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 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 സൊസൈറ്റിക്ക് ഗുണകരമാകുന്നതാണോ അല്ലയോ എന്നുള്ളത് കുറച്ചെങ്കിലും, എല്ലാം അങ്ങനെ ഒരു തരത്തിലാണോന്നില്ല, പക്ഷേ ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ അവർക്കതൊരു ചെറിയ ചിന്ത അവർക്കത് ഉണ്ടാകേണ്ട അത്യാവശ്യമുണ്ട്.
ഡോക്ടർ വിജയ്, താങ്കളുടെ സിനിമകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ 15-ൽ പരം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 30-ഓളം പുരസ്കാരങ്ങൾ ചിത്രങ്ങൾക്ക് തന്നെ ലഭിച്ചു കഴിഞ്ഞു. അത് ആർട്ടിസ്റ്റുകൾക്കുള്ള പുരസ്കാരങ്ങൾ കൂടാതെയാണ് പറയുന്നത്. ഇത്തരത്തിൽ പുരസ്കാരങ്ങൾ ലഭിക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോർമുലയുണ്ടോ?
ഇല്ല, അങ്ങനെ. കാരണം ഈ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇതിൽ പല പുരസ്കാരങ്ങളും നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വെളിയിലുള്ള ചലച്ചിത്ര മേളകൾ എന്ന് പറയുന്നത് അവരതിൻ്റെ മെറിറ്റ് മാത്രമേ നോക്കുള്ളൂ. ഒരു സിനിമ വരുമ്പോൾ ആ സിനിമ എങ്ങനെയാണ് മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്, അതിൻ്റെ ഒരു ഒരു സമഗ്രത എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ഫോം മാത്രമാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മത്സരിക്കേണ്ടി വരുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വലിയ ചലച്ചിത്രകാരന്മാരോടാണ്, അവരുടെ സൃഷ്ടികളോടാണ്, ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ വലിയ ബജറ്റിൽ വരുന്ന സിനിമകളോടാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി നമ്മുടെ സിനിമ ഒരു ആർട്ടിസ്റ്റിക്കായിട്ട് ഏത് തരത്തിൽ വ്യത്യാസപ്പെടുത്താം എന്നുള്ള പരീക്ഷണങ്ങളാണ് എപ്പോഴും ഓരോ സിനിമയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ അത്തരത്തിൽ നമ്മൾ ആ സിനിമകളെ പ്ലേസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്വാഭാവികമായിട്ടും ആ രീതിയിലൊരു അംഗീകാരങ്ങൾ കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഡോക്ടർ ബിജുവിന്റെ ചിത്രങ്ങളിൽ, എല്ലാ ചിത്രങ്ങളിലും വേണമെങ്കിൽ പറയാം, പരിസ്ഥിതി അല്ലെങ്കിൽ മനുഷ്യാവകാശം, ഇത്തരത്തിലുള്ള വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് പരിശോധിക്കുന്നത്. ഇത്തരത്തിലൊരു സന്ദേശം ഒരു ചിത്രത്തിൽ വേണമെന്ന് നിർബന്ധമുണ്ടോ? താങ്കളുടെ ചിത്രങ്ങളിൽ അങ്ങനെ ഒരു നിർബന്ധ സമീപനം എടുക്കാറുണ്ടോ?
ഇല്ല ഇല്ല, അങ്ങനെയില്ല. കാരണം നമ്മൾ എപ്പോഴും ഏത് വിഷയത്തെ പറ്റി ഒരു സിനിമ ചെയ്യുമ്പോഴും ഒരു സന്ദേശ ചിത്രമാകാതിരിക്കണം എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അത് പക്ഷെ പറയുന്ന വിഷയങ്ങൾ, നമ്മൾ പറയുന്ന പോലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ സാധാരണ രീതിയിൽ സിനിമകളിൽ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവാറില്ല. നമ്മുടെ ഫിലിം മേക്കേഴ്സ് പലരും അത്തരം വിഷയങ്ങൾ സിനിമയ്ക്ക് വിഷയമാക്കാറില്ല. അപ്പോൾ അത്തരം സിനിമകൾ ഉണ്ടാകുന്നത് മലയാളത്തിലും ഇന്ത്യയിലും അത്തരം സിനിമകൾ ഉണ്ടാകുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഇതുകൂടി ഇവർ കൂടി ഉൾപ്പെട്ടതാണ് ഈ സൊസൈറ്റി. നമ്മളിപ്പോൾ മാർജിനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, ദളിതായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ, അവർക്ക് കൂടി ഉൾപ്പെട്ടതാണ് നമ്മുടെ സൊസൈറ്റി. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി സിനിമയിലൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും സിനിമ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള എന്താ പറയുക, ഈ സിനിമയിൽ കാര്യമായി പ്രതിപാദിക്കാതിരിക്കുന്ന ആളുകളുടെ, അത്തരത്തിൽ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ആളുകളുടെ വിഷയങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതൊരു മെസ്സേജസ് എന്നുള്ളതല്ല, അവരുടെ ലൈഫ്, അവരുടെ ഒരു സിറ്റുവേഷൻ, അവരുടെ ഒരു സോഷ്യൽ റിയാലിറ്റി, ഇതൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ഇങ്ങനെയും ആളുകളുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന കടമയായിട്ട് തോന്നുന്നത്.
എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെയധികം നന്ദി ഡോക്ടർ ബിജു ദാമോദരൻ, SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി ഇത്രയും നേരം സംസാരിച്ചത്.
താങ്ക് യു.
കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയ അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തെക്കുറിച്ച് ചിത്രത്തിൻ്റെ സംവിധായകൻ ഡോക്ടർ ബിജു ദാമോദരൻ വിവരിച്ചതാണ് നമ്മൾ ഈ അഭിമുഖത്തിൽ കേട്ടത്. കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം OTT പ്ലാറ്റ്ഫോമിൽ ഈ ആഴ്ചയാണ് പുറത്തിറങ്ങുന്നത്. സമാനമായിട്ടുള്ള അഭിമുഖങ്ങൾ SBS മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാൻ കഴിയും. കൂടാതെ SBS ഓഡിയോ ആപ്പ്, സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പ്ലേ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.